ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കുക തന്നെ ചെയ്യേണ്ടി വരും. ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നു. അവൻ പാപത്തെ ഭാവിയിൽ ന്യായം വിധിക്കും എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലത്തും അവൻ പാപത്തെ ന്യായം വിധിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ഇന്ന് ഏതെങ്കിലും വ്യക്തിയോ രാഷ്ട്രമോ സംഘടനയോ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുവാൻ തങ്ങൾക്ക് കഴിയും എന്ന് വീമ്പിളക്കിയാൽ അതിനോടുള്ള താങ്കളുടെ പ്രതികരണം ഇപ്പോൾ തന്നെ എനിക്ക് ഊഹിക്കാം. ശുദ്ധ അസംബന്ധം എന്ന് താങ്കൾ പറയുമില്ലേ? ലോകത്തിൽ ഇന്ന് സമാധാനമില്ലെന്ന് ആരെങ്കിലും താങ്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ, ദൈവിക ആലോചനകൾക്കൊപ്പം താങ്കൾ ചിന്തിക്കുന്നു എങ്കിൽ, ദുഷ്ടത നിറഞ്ഞ അതെ ഒരു മോശപ്പെട്ട ലോകത്തിലാണ് താങ്കൾ ജീവിക്കുന്നത് എന്ന് തീർച്ചയായും സമ്മതിക്കും. എല്ലാ മനുഷ്യരെയും സാഹോദര്യത്തിന്റെ കുടക്കീഴിൽ കാണണം എന്ന് താങ്കൾ പ്രതീക്ഷിച്ചാൽ നിരാശ മാത്രമായിരിക്കും അതിന്റെ അന്ത്യം. കാരണം ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാൻ മനുഷ്യന് സാധിക്കുന്നില്ല, സാധിക്കില്ല. ഞാനൊരു ദോഷൈക ദൃക്കുപോലെ സംസാരിക്കുന്നു എന്ന് ചിന്തിക്കരുത്, അതാണ് യാഥാർത്ഥ്യം. സത്യം പറയുന്നതും കുറ്റം പറയുന്നതും രണ്ടും രണ്ടാണല്ലോ. ഹൃദയത്തിൽ പാപവും മറ്റുള്ളവരെ അടക്കി ഭരിക്കണമെന്നുള്ള അത്യാഗ്രഹവും മനുഷ്യനിൽ നിലനിൽക്കുന്നിടത്തോളം ഈ സമൂഹത്തിൽ സമാധാനമുണ്ടാകില്ല. നാടിനെ നടുക്കുന്ന കൊല്ലും കുലയും അടിക്കടി വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ? കുടുംബത്തിലും സമൂഹത്തിലും സമാധാനമുണ്ടാകണമെങ്കിൽ മനുഷ്യന്റെ ഹൃദയം കർത്താവിങ്കിലേക്ക് തിരിയണം, ദൈവവചനം കേൾക്കണം. ഈ താൽപര്യത്തോടെയാണല്ലോ താങ്കൾ ബൈബിൾ പഠിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും. അല്ല, താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാം യെശയ്യാപ്രവചനം 2:4 വരെ ചിന്തിച്ചല്ലോ. 5 നാം കാണുന്നു, യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇനിയും വരാനിരിക്കുന്ന ഭാവിയുടെ വെളിച്ചത്തിൽ, നിശ്ചയമായും കർത്താവിന്റെ വെളിച്ചത്തിൽ നാം നടക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സമാധാനത്തിനുള്ള പാത അത് മാത്രമാണ്. എന്നാൽ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല. മറ്റ് ശ്രമങ്ങളൊക്കെ പരാജയമായിരിക്കും. 2:6-9 വാക്യങ്ങളിൽ യഹൂദ വിജാതികളിൽ നിന്നും പുതിയ പുതിയ ആചാരങ്ങളും ആശയങ്ങളും ദത്തെടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് അവരുടെ മതാചാരങ്ങളോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അശൂരിൽ നിന്നും ബാബിലോണിൽ നിന്നും സകലവിധത്തിലുമുള്ള മാർഗങ്ങളും അവർ സ്വീകരിച്ചിരിക്കുന്നു. ഏറെ താമസിക്കാതെ തന്നെ അവർ മറ്റ് രാഷ്ട്രങ്ങളോട് ചേർന്ന് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കാനും തുടങ്ങി. ഇന്ന് പല ക്രൈസ്തവ സമൂഹങ്ങളിലും കാണുന്ന ആചാരക്രമങ്ങൾക്ക് അടിസ്ഥാനമെന്തെന്ന് ബൈബിളിൽ അന്വേഷിച്ചിട്ട് ഉത്തരം കാണായികയാൽ ആകെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? നിർമ്മല സുവിശേഷത്തോട് ഇന്ന് പലതും പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുമൂലം ദൈവവചനം പ്രസംഗിക്കേണ്ടിടത്ത് മറ്റു പലതുമാണ് പ്രസംഗിക്കുന്നത്. തന്മൂലം ദൈവം പ്രസാദിക്കേണ്ട ആരാധനകൾ ദൈവത്തിന് വെറുപ്പായി തീർന്നിരിക്കുന്നു. ദൈവം യഹൂദയോട് പറയുന്നത് നോക്കുക, 2:10-12 വാക്യങ്ങൾ. യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണു താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും, അവ താണുപോകും. മനുഷ്യന്റെ നിഗളത്തെ തകർക്കാൻ ദൈവം താൽപര്യപ്പെടുന്നു എന്നത്രേ പറയുന്നത്. തന്നെ തന്നെ ന്യായീകരിക്കുകയും ദൈവത്തെ ഒഴിവാക്കി തങ്ങളെ തന്നെ ഭരിക്കുകയും ലോകത്തെ ഭരിക്കുകയും ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ ദൈവം തകർത്ത് താഴെയിടുവാൻ ആഗ്രഹിക്കുന്നു. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ലെബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകങ്ങളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർസീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാരഗോപുരത്തിന്മേലും വരും. ലബാനോനിലെ ദേവദാരുക്കളും ബാശാനിലെ കരുവേലകമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തെ കുറിക്കുന്നതാണ്. അതുപോലെ പർവ്വതങ്ങളും കുന്നുകളും എന്നത് ഭരണകേന്ദ്രത്തെയും സമൂഹത്തെയുമാണ് കാണിക്കുന്നത്. ഉന്നതമായ ഗോപുരങ്ങൾ ഉറപ്പുള്ള മതിലും സൈന്യത്തെ കുറിക്കുന്നതാണ്. അവ ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു എന്നാണ് നാം വായിച്ചത്. തർസീസ് കപ്പലും ശൃംഗാരഗോപുരവും പ്രതിനിധാനം ചെയ്യുന്നത് കച്ചവടത്തെയും കലയെയുമാണ്. ഇവയും ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു. ഇനിയും 2 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. ദൈവം മനുഷ്യന്റെ സകല അഹങ്കാരത്തെയും ഉന്നതഭാവത്തെയും താഴെയിടുവാൻ പോകുന്നു. 18 വാക്യം നാം വായിക്കുമ്പോൾ, മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും, എല്ലാ പാഷാണമതങ്ങളെയും ദൈവം നശിപ്പിക്കുവാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 19 വാക്യം, യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. ന്യായവിധിയുടെ ആ ദിവസത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നത് വെളിപാട് പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. വെളിപാട് 6:15-16 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഇന്ന് നാം ടെലിവിഷനിലും മറ്റും കാണുന്നത് ഒക്കെ തന്നെ രാഷ്ട്രീയ സമ്പൽ ഘടനയും ഭരണ സംവിധാനങ്ങളും വാണിജ്യവും കലയും മനുഷ്യന്റെയും അവന്റെ മതത്തിന്റെയും ഗർവ് അഥവാ ഉന്നതഭാവം എന്നിവയാണല്ലോ കാണുന്നത്. എന്നാൽ മനുഷ്യന്റെ അഹങ്കാരമെല്ലാം താഴെ കൊണ്ടുവന്ന് കർത്താവായി യേശുവിനെ ഉയർത്തുന്നതായി ഒരു ദിവസം വരാൻ പോകുന്നു. ഇന്ന് ഭരണ സംവിധാനത്തിലോ സമൂഹത്തിലോ വാണിജ്യത്തിലോ കലയിലോ അവന് അർഹതപ്പെട്ട സ്ഥാനം നൽകിയിട്ടില്ലല്ലോ. ഒക്കെ മനുഷ്യന്റെ താന്തോന്നിത്വത്തിന് മാത്രമാകുന്നു എന്നാണ് നാം കാണുന്നത്. എന്തിന് ഈ ലോകത്തിലെ ആഘോഷങ്ങളിലോ മതത്തിൽ തന്നെയോ അവന് സ്ഥാനമില്ല. അവനെ ഇന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നാൽ അവൻ വീണ്ടും വരുന്ന ആ നാളിൽ മനുഷ്യൻ ഭൂമിയുടെ ഗുഹകളിലേക്ക് ഓടും. മനുഷ്യൻ അങ്ങനെ ഒരു ഗുഹാജീവിയായിരുന്നുവോ എന്നെനിക്കറിയില്ല. എന്നാൽ അന്ന് അവരെ ഗുഹകളിലേക്ക് അയക്കുന്ന ഒരു ദിവസം ഭാവിയിൽ വരാൻ പോകുന്നു. 20:21 വാക്യങ്ങളിൽ, യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹൂരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യൻ അന്നാളിൽ തുരപ്പനെലിക്കും നരിച്ചീറിനും എറിഞ്ഞുകൊടുക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ ഇത് മഹാപീഡനകാലത്തെയാണ് കുറിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധം ചൊരിയപ്പെടുന്ന ആ സമയം ആർക്കും സഹിച്ചുകൂടാത്തതത്രേ. ഒടുവിലത്തെ വാക്യം നോക്കിക്കേ, 2 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ എന്ത് വില മതിപ്പാനുള്ളൂ. ഒരിക്കലും മനുഷ്യനിൽ താങ്കൾ ആശ്രയം വെക്കരുതേ. ഞാനും നിങ്ങളും ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, അടുത്ത ശ്വാസം എടുക്കുവാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല. മനുഷ്യന്റെ കാര്യം അത്രയ്ക്കേ ഉള്ളൂ, അടുത്ത ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ. മനുഷ്യൻ അത്രമാത്രം നിസാരനാണ്. വാരിക്കോരി സമ്പാദിക്കാൻ ബന്ധപ്പെട്ട് ഇറങ്ങുന്ന മനുഷ്യൻ ഒരു ഹൃദയാഘാതത്താൽ ഭൂമുഖത്തുനിന്നും മാറ്റപ്പെടുന്ന എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് ചുറ്റുന്നു. 2 അധ്യായത്തിൽ ആരംഭിച്ച പ്രവചനത്തിന്റെ തുടർച്ചയാണ് നാം 3 അധ്യായത്തിലും കാണുന്നത്. 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കം ഒരേ പ്രവചനമാണെന്ന് ഞാൻ നേരത്തെ മുഖവരയിൽ പറഞ്ഞുവല്ലോ. ന്യായവിധിയെക്കുറിച്ചുള്ള ഈ ഭാഗത്ത് മൂന്നാം അധ്യായം വെളിപ്പെടുത്തുന്നത് പ്രത്യേകമായും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. മറ്റ് രാഷ്ട്രങ്ങൾക്കും ഇത് ബാധകമായിട്ടുണ്ടെങ്കിലും ഇതിന്റെ വ്യാഖ്യാനം തീർച്ചയായും ഇസ്രായേലിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ന്യായവിധിയും ഈ ഭാഗത്ത് നാം മുമ്പോട്ട് പഠിക്കുമ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ മേലും ദൈവത്തിന്റെ ന്യായവിധി വരുന്നതായി നാം കാണുന്നുണ്ട്. അവയാകട്ടെ ദൈവവചനത്തിൽ ഏറ്റവും ശ്രദ്ധേയങ്ങളായ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയുമാണ്. ഇവയിൽ അനേകവും ഇതിനോടകം അക്ഷരികവും നിറവേറിക്കഴിഞ്ഞിട്ടുമുള്ളതാണ്. എന്നിരുന്നാലും ഇസ്രായേലിനെതിരായുള്ള ദൈവത്തിന്റെ ന്യായവിധി മറ്റേതൊരു രാഷ്ട്രത്തിന്റേതിനേക്കാളും വളരെ തീവ്രവും ശക്തവുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? കൊള്ളാം. അതിന്റെ കാരണം ഇസ്രായേലിനെ ദൈവം പ്രത്യേകമായ വിധത്തിൽ തെരഞ്ഞെടുത്തതാണ്. മാത്രമല്ല ദൈവവുമായുള്ള പ്രത്യേക അടുപ്പത്തിന്റെ ആസ്വാദനവും അവർക്കുണ്ടായിരുന്നു. അതെ, അവർക്ക് ദൈവം ഒരു പ്രത്യേക പദവി കൊടുത്തിരുന്നു. പദവി ഉത്തരവാദിത്വമുണ്ടാക്കുന്നു എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. പക്ഷേ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അവർ വീഴ്ച വരുത്തി. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെതിരെയുള്ള ന്യായവിധിക്ക് ഇത്ര തീവ്രത വരുത്തുന്നതെന്ന്? അതെ, അത് ന്യായമായിട്ടുള്ളതാണെന്ന് ചിന്തിക്കുന്ന ആരും സമ്മതിക്കും. കാരണം പദവി അഥവാ പ്രത്യേകാനുകൂല്യം എപ്പോഴും ഉത്തരവാദിത്വവും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും അധികം ന്യായവിധിക്ക് പാത്രമാകുന്നവരിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും ഉണ്ടായേക്കാം. ഒരു രാഷ്ട്രമെന്ന നിലയിൽ മറ്റേതൊരു അയൽ രാജ്യങ്ങളെക്കാൾ അധികം വെളിച്ചം കിട്ടിയത് യഹൂദന്മാർക്കായിരുന്നു. എന്നാൽ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞതുമൂലം കഠിനമായ ശിക്ഷയും അവർ ഏറ്റുവാങ്ങി. ഈ പുസ്തകത്തിൽ ഇത് നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവിക ന്യായവിധിയുടെ വിഷയം ഒരുപക്ഷെ താങ്കൾക്ക് സ്വീകാര്യമായി എന്ന് വരില്ല. എന്നാൽ ഒട്ടകപക്ഷിയെപ്പോലെ മണലിൽ തലപൂഴ്ത്തി രക്ഷപ്പെടാൻ നമുക്കാവില്ല. ഇഷ്ടപ്പെട്ടാലുമില്ലെങ്കിലും യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കുക തന്നെ ചെയ്യേണ്ടി വരും. ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നു. അവൻ പാപത്തെ ഭാവിയിൽ ന്യായം വിധിക്കും എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലത്തും അവൻ പാപത്തെ ന്യായം വിധിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. അതേക്കുറിച്ച് യാതൊരു വിധത്തിലും അവന് അനുദിപ്പിക്കേണ്ടതുമില്ല. നമുക്ക് മുമ്പിലുള്ള പ്രവചനം യെശയ്യാവിന്റെ കാലത്തെ ഒരു ചിത്രമാണ്. അത് നിറവേറുകയുമുണ്ടായി. എന്നിരുന്നാലും അത് നിറവേറി എന്നത് അതിന്റെ അർത്ഥത്തെ ചോർത്തിക്കളയുന്നില്ല. കാരണം ഇവിടെ വിശദീകരിക്കുന്ന വ്യവസ്ഥകൾ അന്ത്യകാലത്ത് വീണ്ടും പ്രാബല്യത്തിൽ വരികയും അത് ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ ദൈവക്രോധം കൊണ്ടുവരികയും ചെയ്യും. അത് ഇസ്രായേലിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെ മേലും വരും എന്നോർക്കണം. മൂന്നാം അധ്യായത്തിൽ നാം അതാണ് കാണുന്നത്. മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ 15 വാക്യങ്ങളിൽ ശക്തി നശിച്ച ഭരണകൂടം, അതെ സ്ത്രീകളുടെ വസ്ത്രധാരണം, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് തികച്ചും പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങളാണല്ലോ എന്ന് താങ്കൾക്ക് തോന്നിയേക്കാം. എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നതുപോലെ അവ അത്ര അകന്ന വിഷയങ്ങളല്ല. ഭരണക്രമം ബലഹീനമാകുന്നത് നേതൃത്വത്തിന്റെ കുറവുകൊണ്ടാണ്. ശരിയായ നേതൃത്വമില്ലാത്തതിനാൽ സ്ത്രീകൾ ഭരിക്കുന്നു എന്നത്രേ ഇവിടെ അതിന് തെളിവായി പറഞ്ഞിരിക്കുന്നത്. ഭരിക്കുന്ന വനിതകൾ എന്നതുകൊണ്ട് പ്രവാചകൻ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നാം തുടർന്ന് കാണുന്നതാണ്. ശക്തി നശിച്ച ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ഒന്നാം വാക്യം: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പമെന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും. ഈ വാക്യം നമ്മെ യെരുശലേമിലും യഹൂദയിലും ഒതുക്കി നിർത്തുകയാണ്. അപ്പം കൊണ്ട് മാത്രം മനുഷ്യൻ ജീവിക്കയില്ല. എന്നാൽ മനുഷ്യന് അപ്പം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഈ ക്ഷാമം ദൈവത്തിന്റെ ഒരു ന്യായവിധിയാകുന്നു. ദൈവവചനത്തിൽ 13 ക്ഷാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ ഓരോന്നും ഇസ്രായേൽ രാഷ്ട്രത്തിന്മേൽ വന്ന ദൈവത്തിന്റെ ന്യായവിധികളായിരുന്നു. ഇനിയും 2-3 വാക്യങ്ങൾ: വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൌശല പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും. നോക്കുക, ദൈവം ഇവിടെ നീക്കിക്കളയുവാൻ പോകുന്നത് അപ്പവും വെള്ളവും മാത്രമല്ല, പിന്നെയോ നേതൃത്വത്തിലുള്ള സകലത്തെയും താൻ നീക്കിക്കളയുവാൻ പോകുന്നു. ഉയർന്ന സ്ഥാനത്തേക്ക് വേണ്ട യോഗ്യതയുള്ളവർ ഇല്ലാതെ പോകുന്നു. ഇത് ദൈവത്തിന്റെ ഒരു ന്യായവിധിയാകുന്നു. ഇക്കാലത്തും എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണിതല്ലേ? ഇന്ന് എടുത്തു പറയത്തക്ക മഹാന്മാരായ സമകാലികരെ കാണാൻ കഴിയുന്നില്ല എന്ന വസ്തുത താങ്കളെ ചിന്തിപ്പിച്ചിട്ടില്ലേ സുഹൃത്തെ? പണ്ടത്തെ മഹാന്മാരെ അനുകരിക്കുന്ന വിധത്തിൽ ചുരുക്കം ചിലരെ കണ്ടേക്കാം. എന്നാൽ അതൊക്കെ മഹാത്മാരുടെ നിഴലുകൾ മാത്രമാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? അധികാരത്തിൽ നിന്ന് താണ് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ തനി നിറങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെ പക്ഷം പിടിച്ചു പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ. അങ്ങനെയൊന്ന് എനിക്കില്ല കേട്ടോ. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരും പ്രായമായവരും എന്ന ഭേദം കൂടാതെ എങ്ങനെയും അധികാരത്തിൽ കയറിപ്പറ്റണം എന്ന ആവേശമുള്ള അനേകരുണ്ട്. വാസ്തവത്തിൽ അവർക്ക് അതിനുള്ള യോഗ്യതയില്ലതാനും. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇക്കൂട്ടരെ തരംതാണ രാഷ്ട്രീയക്കാർ എന്ന് മുദ്രയടിച്ചേനേയും. എന്നാൽ ഇന്ന് ഭരണതന്ത്രജ്ഞന്മാർ എന്നത്രേ അവർ അറിയപ്പെടുന്നത്. 10 വർഷങ്ങൾക്കപ്പുറം ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതുകൊണ്ടായിരിക്കാം ചില വാർത്താ പത്രികകളിൽ ഇവരുടെ പ്രസ്താവനകളെ വായ്ത്താരി എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ തലമുറകളിലും ഇന്ന് നമുക്ക് തക്കതായ നേതൃത്വം ആവശ്യമായിരിക്കുന്നു. ഭരണരംഗത്തും നിയമപരിപാലന രംഗത്തും ആധ്യാത്മിക മണ്ഡലത്തിലും ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ശരിയായ നേതാക്കളെ ആവശ്യമായിരിക്കുന്നു. ഇന്ന് പ്രവാചകൻ എവിടെ? വിവേകശാലിയും പുരാതനത്വവുമുള്ളവൻ. ഇന്ന് നമുക്ക് ഭരണതന്ത്രജ്ഞന്മാരില്ല. നമുക്കുള്ളത് അധികാരത്തിൽ എങ്ങനെയെങ്കിലും പറ്റിക്കൂടുവാൻ, ആരോടും അനുരഞ്ജനപ്പെടാൻ തക്കം പാർത്തിരിക്കുന്ന ഒരുപറ്റം സൂത്രശാലികളായ ആളുകൾ മാത്രമാണ്. പണം കൊടുത്താൽ എങ്ങോട്ടും ചായും. ഇവർക്കെങ്ങനെ നീതിയോടെ ഭരണം നടത്താനാവും? ഞാൻ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയെ ഉദ്ദേശിച്ചല്ല എന്ന് വീണ്ടും പറയട്ടെ. ഒരു രാജ്യം മഹാന്മാരെ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതെപ്പോഴും അധപ്പതിച്ച ഒരു കാലഘട്ടത്തിന്റെയും ദൈവിക ന്യായവിധിയുടെയും തെളിവാകുന്നു എന്നത്രേ ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നഷ്ടപ്പെടുവാൻ തത്വങ്ങളും കിട്ടാനുള്ളത് കോഴകളും എന്നായിരിക്കല്ലേ എല്ലാവർക്കും പ്രിയപ്പെട്ട മുദ്രാവാക്യം? ഇനിയും കലയുടെ മേഖലയിലേക്ക് നാം വന്നാലോ? എന്താണിന്ന് ടെലിവിഷനിലും അതുപോലെയുള്ള മാധ്യമങ്ങളിലും കൊള്ളാവുന്നതായി നമുക്ക് കാണാനുള്ളത്? കലയുടെ പേരിൽ എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് അതിൽ കാട്ടിക്കൂട്ടുന്നത്! പരസ്യത്തിന്റെ പേരിൽ എന്തെന്ത് വഷളത്വങ്ങളാണ് കാണിക്കുന്നത്! മനുഷ്യന്റെ സദാചാരബോധത്തെയും സാൻമാർഗികതയെയും നശിപ്പിക്കുന്ന ആശയങ്ങളുടെ ആവിഷ്കാരങ്ങളല്ലേ ഏറിയ പങ്കും? മാത്രമോ ഇളം തലമുറയെ അന്ധവിശ്വാസത്തിന്റെ ചങ്ങലയിൽ തളച്ചിടാനുള്ള കെട്ടുകഥകൾ വേറെയും. കൌശലങ്ങളും കൈക്കരുത്തും കൊണ്ട് മനുഷ്യരെ കയ്യിലെടുക്കുവാൻ കഴിയുന്ന വ്യക്തി മഹാൻ എന്ന് വാഴ്ത്തപ്പെടുന്നു. എന്നാൽ മഹത്വം നമ്മിൽ നഷ്ടമായിരിക്കുന്നു എങ്കിലും അത് നാം സമ്മതിച്ചു കൊടുക്കുകയില്ല കേട്ടോ. കാരണം നമ്മുടെ അഹങ്കാരം അതിന് സമ്മതിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയാണിന്ന് മഹത്വം? ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം അധ്യാപകരിലുണ്ടെന്ന് നാം കരുതി. ഒരു കാലത്ത് അധ്യാപകർ സമൂഹത്തിൽ വിലപ്പെട്ട മഹത് വ്യക്തികളായിരുന്നു. എന്നാൽ ഇന്ന് തങ്ങളുടെ സ്വന്തം കലാലയങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കഴിയാതെ വന്നിരിക്കുന്നു. കാരണം വിദ്യാഭ്യാസവും ഒരു കച്ചവടമാണല്ലോ. പണ്ടൊക്കെ നമുക്ക് ഉരുക്ക് മനുഷ്യരും മരത്തിന്റെ കപ്പലുമുണ്ടെന്ന് പറയുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കുള്ളത് ഉരുക്ക് കപ്പലുകളും മരത്തിന്റെ മനുഷ്യരുമാകുന്നു. ഞാൻ അല്പം കൂടി കടന്നു പറയട്ടെ. ഇവരൊക്കെ കടലാസുഭാവകൾ എന്ന് വിളിക്കപ്പെടേണ്ട അവസ്ഥയിലാണ്. നമ്മുടെ നേതൃത്വം കേവലം ചരടുകൊണ്ട് ചലിപ്പിക്കുന്ന കടലാസുപാവകളായിരിക്കുന്നു. 4 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി, ശിശുക്കൾ അവരെ വാഴും. കഴിവിന്റെ കാര്യം പരിഗണിച്ചാൽ ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കുട്ടിനിക്കറിടേണ്ടവരാണ്. പ്രായം കൊണ്ട് മുതിർന്നവരെന്ന് പറയാമെങ്കിലും അവരുടെ മാനസിക നില കുട്ടികളുടേതിനേക്കാൾ ഒട്ടും കൂടുതലല്ല. ഇസ്രായേലിനെ നാശത്തിൽ കൊണ്ടെത്തിച്ചതും വാസ്തവത്തിൽ ഈ സാഹചര്യമാണ്. ബാലന്മാരുടെ മാനസികാവസ്ഥയുള്ളവരായിരുന്നു അവരുടെ നേതാക്കന്മാർ. അതുകൊണ്ട് ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. അവനവരെ അങ്ങനെ ന്യായം വിധിച്ചു. അഞ്ചാം വാക്യം, ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. പ്രവാചകൻ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ അവന്റെ കാലത്തും ഇത് അങ്ങനെ തന്നെയായിരുന്നു. ബാലൻ, അതെ കോളേജ് കുമാരൻ പറയുന്നു, എന്നെ ശ്രദ്ധിക്ക്, എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. എന്താണവൻ പറയുന്നത്? വർഷങ്ങളായി ഞാൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തെങ്കിലും പറയുന്നതായി ഇതുവരെ തോന്നിയിട്ടില്ല. അവരെ കൊച്ചാക്കുകയല്ല, യാഥാർത്ഥ്യമാണത്. ലോകത്തെ അടക്കി ഭരിക്കാമെന്ന് ആവേശം കൊള്ളുന്ന ഈ കൊച്ചുമിടുക്കന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനെ പിച്ചാത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു. കൂട്ടത്തിലേക്ക് പുതുതായി കടന്നുവരുന്നവരെ റാഗിംഗിന്റെ പേരിൽ മൃഗീയമായി പീഡിപ്പിക്കുന്നു. കൂടെ പഠിക്കുന്നവനെ ഓപ്പറേഷൻ കത്തിക്കൊണ്ട് കഷണം കഷണമായി വെട്ടിമുറിച്ച് തോട്ടിലെറിയുക. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സ്വന്തം ജീവിതത്തെ തന്നെ പിച്ചി ചീന്തുക. ഹോ, എന്തൊക്കെയാണ് നാം അവിടെ കാണുന്നത്! അവർ എന്തെങ്കിലും നല്ല ഗുണമുള്ളത് പറയുന്നു എന്നെനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു സംഘം മറ്റൊരു സംഘത്തെ എതിർക്കുന്നു. രാഷ്ട്രീയ പോര് എന്തുമാത്രമാണ് ഇന്ന് കലാലയങ്ങളിൽ! എന്നാൽ അന്യായം ചെയ്യുന്നവനാണ് ന്യായമായി പോകുന്നവനെ ഭരിക്കുന്നത് എന്നത്രേ പ്രവാചകൻ പറയുന്നത്. എട്ടാം വാക്യത്തിൽ, യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കിയാൽ യെരുശലേം ഇടിഞ്ഞുപോകും, യഹൂദ വീണുപോകും. യെരുശലേം ഇടിഞ്ഞുപോകും, യഹൂദ വീണുപോകും എന്ന് പ്രവാചകൻ പറയുന്നത് ഇതാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥയും യെശയ്യാവിന്റെ കാലത്തേതുപോലെ തന്നെ. പക്ഷേ നമ്മുടെ പട്ടണങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുവാൻ ദൈവപുരുഷന്മാർ നമുക്കിന്നില്ല എന്നതാണ് വാസ്തവം. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കുന്നു എന്നത്ര പ്രവാചകൻ പറയുന്നത്. ഈ അധ്യായത്തിന്റെ താക്കോലാകുന്നു ഈ വാക്യം. ഇസ്രായേലിനെ മാത്രമല്ല, ഏതൊരു രാഷ്ട്രത്തിന്റെയും നാശത്തിനുള്ള കാരണം ഇതത്രേ. രാഷ്ട്രത്തിന് തന്നോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അവയെ ന്യായം വിധിക്കുന്നത്. ഇനിയും ഒൻപതാം വാക്യം നോക്കിക്കാട്ടെ. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. പരസ്യമായി പാപം ചെയ്യുന്ന സ്ഥിതി. പണ്ട് പിന്നിൽ മറയത്ത് ചെയ്തിരുന്നത് ഇപ്പോൾ മുൻവശത്ത് തന്നെ ചെയ്യുന്നു, രഹസ്യമായി ചെയ്തിരുന്നത് ഇന്ന് പരസ്യമായി ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ സത്യസന്ധരാണ് എന്ന് പുകഴ്ച പറയുകയും ചെയ്യുന്നു. ഇല്ല, നാം അത്ര സത്യസന്ധന്മാരല്ല. പിതാക്കന്മാരെ പോലെ തന്നെ നാമും കപടഭക്തിക്കാർ തന്നെ. അവർ കപടഭക്തിക്കാരായിരുന്നു, കാരണം അവർ പാപത്തെ മറച്ചുവെച്ചു. എന്നാൽ പാപത്തെ മറയില്ലാതെ പരസ്യമായി ചെയ്തിട്ട് ആ പാപം നല്ലതാണെന്ന് പറയാൻ നാം ശ്രമിക്കുന്നു. നാമും കപടഭക്തിക്കാർ തന്നെ. രണ്ടിലേതാണ് മെച്ചം? സോദോമിന്റെ പാപത്തെ ലോകം ഇന്ന് നിയമപരമായി അംഗീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത കാലത്ത് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കുന്നതിന്റെ പത്രവാർത്തകൾ നാം കണ്ടില്ലേ? വിചിത്രമായി തോന്നുന്നു, എന്നാലും അത് സ്വാഭാവികമായി പല സമൂഹങ്ങളും പരിഗണിക്കുന്നു. പാപത്തെ നല്ലതാക്കി തീർക്കാൻ ബദ്ധപ്പെടുന്നതായ ഒരു ലോകം. ഇസ്രായേൽ പറയുന്നതും ഇതുതന്നെയായിരുന്നു. പത്താം വാക്യം, നീതിമാനെക്കുറിച്ച് അവന് നന്മ വരും എന്ന് പറവീൻ, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. അതെ, തന്റെ സ്വന്തം ജനത്തെ തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ താൻ രക്ഷിക്കുമെന്നത്ര ദൈവം പറയുന്നത്. പതിനൊന്നാം വാക്യത്തിൽ, ദുഷ്ടൻ അയ്യോ കഷ്ടം, അവന് ദോഷം വരും. അവന്റെ പ്രവൃത്തികളുടെ ഫലം അവന് അനുഭവിക്കും. ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ളതിന്റെ മറ്റൊരു പ്രയോഗമാണിത്. തന്റെ ജനത്തിന്റെ നന്മ മാത്രം ആഗ്രഹിച്ച ദൈവത്തോട് ഈ ജനം പ്രതികരിച്ച വിധം പ്രവാചകൻ അവരെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും സ്വയപരിശോധനയ്ക്ക് സഹായിക്കുന്ന ഒരു ഭാഗമാകുന്നിത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകളോടുള്ള താങ്കളുടെ പ്രതികരണം എപ്രകാരമാകുന്നു? ദൈവത്തെ സ്നേഹിച്ച് ദൈവവഴികളിൽ ജീവിക്കുന്നത് എപ്പോഴും താങ്കൾക്ക് അധികം നന്മ കൊണ്ടുവരുന്നതായ ഒരു കാര്യമാണ്. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണുവാനും ചിന്തിക്കുവാനും അവിടുന്ന് തന്നതായ ഈ അവസരത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും അതേസമയം തന്നെ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേക്ക് ഹിതകരമായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും അവിടുന്ന് ഒരുക്കണമേ. അതിനായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ അവരെ നീ ഒരുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763738, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
മരവിലാത്തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. യേശുവരും നീ പൊന്നേശുവരും നീ മരവിലാത്തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. യേശുവരും നീ പരമേശ്വരും നീ വരവിലായി തൻ വചനമോൾ നീ ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിലായി തൻ വചനമോൾ നീ ഒരുങ്ങിടുന്നു.